340 മീറ്ററിൽ, 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
ദൈവവചനം പാപത്തിന്റെ തടവറയിൽ നിന്നും അത് താങ്കളെ മോചിപ്പിക്കുന്നു. നിരാശയുടെ ചുഴിയിൽ നിന്നും അത് താങ്കളെ കൈപിടിച്ചുയർത്തുന്നു. ലക്ഷ്യമില്ലാത്ത ജീവിതത്തെ അത് സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നു. പരിഹരിക്കാൻ കഴിയാത്തതെന്ന് താങ്കൾ ചിന്തിക്കുന്ന ആ പ്രശ്നവുമായി ഇനിയും എന്തിനു നിരാശപ്പെട്ടിരിക്കുന്നു? ഇന്നത്തെ ബൈബിൾ പഠനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായും താങ്കളോട് സംസാരിക്കും. ഇതാ ഈ ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിച്ചാലും.
മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസ
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നാം പഠിക്കുവാൻ പോകുന്ന പുറപ്പാട് പുസ്തകവും ഒരൊറ്റ ഇരിപ്പിൽ വായിക്കുവാൻ ഒന്ന് ശ്രമിക്കുമോ? വായിച്ചാൽ മാത്രം പോരാ, വായിച്ചിട്ട് അത് നിങ്ങൾ വായിച്ചപ്പോൾ ഉണ്ടായ നിങ്ങളുടെ അനുഭവം, കുറഞ്ഞത് നിങ്ങൾ വായിച്ചു എന്നെങ്കിലും എന്നെ ഒന്ന് എഴുതി അറിയിക്കണം. ഞാൻ അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. വായിക്കുമ്പോൾ, ദൈവവചനം ക്രമമായി നാം വായിക്കുമ്പോൾ അത് നമ്മോട് സംസാരിക്കും, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും, നമുക്ക് ശ്രദ്ധയോടെ വായിക്കുവാൻ സാധിക്കും. എവിടെ നിന്നെങ്കിലും ഒരു വാക്യം വായിച്ച് വിടുന്നതിനേക്കാൾ നാം ഇത്രയും സമയമെടുത്ത് വായിക്കുമ്പോൾ അത് നമ്മെ വളരെയേറെ ചിന്തിക്കുവാനും ഏകാഗ്രതയോടുകൂടെ പഠിക്കുവാനും സഹായിക്കും. അപ്രകാരം ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും അത് വായിച്ചതിന് ശേഷം എന്നെ എഴുതി അറിയിക്കണം. ഏകദേശം 3.5 നൂറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ച സംഭവ പരമ്പരയുടെ തുടർച്ചയാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 15:13 നാം വായിക്കുന്നത് അബ്രഹാമിന്റെ സന്തതി 400 വർഷം മിസ്രയീമിൽ ചെലവഴിക്കും എന്നത്രേ. പുറപ്പാട് പുസ്തകം 12:40 നാം കാണുന്നത് അത് 430 വർഷമായിരുന്നു എന്നത്രേ. ഗലാത്തി ലേഖനം 3:16-17 അത് സ്ഥിരീകരിക്കുന്നതായി നാം കാണുന്നു. അബ്രഹാമിനെ വിളിച്ചിറക്കിയ സമയം മുതൽ കണക്കാക്കുകയാണെങ്കിൽ അത് 430 വർഷമാകുന്നു. അത് അബ്രഹാമിനോട് പറഞ്ഞ സമയം മുതലാകുന്നുവെങ്കിൽ 400 വർഷങ്ങളും. മനസ്സിലായല്ലോ. അബ്രഹാമിനെ വിളിച്ചിറക്കിയ സമയം മുതലാകുന്നുവെങ്കിൽ 430 വർഷം. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ സമയം മുതൽ കണക്കാക്കുകയാകുന്നുവെങ്കിൽ അത് 400 വർഷങ്ങൾ. പുറപ്പാടെന്നാൽ വെളിയിലേക്ക് പുറപ്പെട്ടു പോകുക എന്നാണ്, വെളിയിലേക്ക് പോകുക. ഈ വാക്കുകൊണ്ട് തന്നെ അത് വ്യക്തമാണല്ലോ. അത് നമ്മോട് പറയുന്നത് രക്തത്താലും ശക്തിയാലുമുള്ള വീണ്ടെടുപ്പിന്റെ കഥയാണ്, വീണ്ടെടുപ്പിന്റെ കഥ. എബ്രായ ലേഖനം 11:11 നാം വായിക്കുമ്പോൾ 23 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു. എബ്രായലേഖനം 11:23 വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ട് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഈ എബ്രായലേഖനം 11:11 നാം വിശ്വാസത്തിന്റെ ആ വലിയ പട്ടികയാണല്ലോ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടർച്ച എന്നാണ് പൊതുവെ പുറപ്പാട് പുസ്തകത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ യാതൊന്നും ആരംഭിക്കുന്നില്ല, യാതൊന്നും അവസാനിക്കുന്നുമില്ല എന്നത്രേ. പുറപ്പാട് പുസ്തകത്തിൽ യാതൊന്നും ആരംഭിക്കുന്നില്ല, യാതൊന്നും അവസാനിക്കുന്നുമില്ല. ഉൽപ്പത്തി പുസ്തകം 46:27 നാം വായിക്കുന്നത് മിസ്രൈമിൽ വന്നവരായ യാക്കൂബിന്റെ കുടുംബം ആകെ 70 പേർ എന്നത്രേ. പുറപ്പാടിന്റെ സമയത്ത് 21 ലക്ഷം പേർ മിസ്രൈമിൽ നിന്നും ഇറങ്ങിത്തിരിച്ചു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ ഭരണത്തിന് വന്നു എന്നും ഇസ്രായേലിയരെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു എന്നും നാം കാണുന്നു. പുറപ്പാട് പുസ്തകത്തിൽ എടുത്തു കാണിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി മോശയാകുന്നു. പഞ്ചഗ്രന്ഥങ്ങളുടെ ലേഖകൻ മോശയാകുന്നു. അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പുസ്തകങ്ങളുടെ ലേഖകൻ മോശയാകുന്നു. പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ ആയുസ്സിനെ 40 വർഷങ്ങളുള്ള 3 ഘടകങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെലവഴിച്ച 40 വർഷങ്ങൾ. 2, മിദ്യാനിലെ മരുഭൂമിയിൽ ചെലവഴിച്ച 40 വർഷങ്ങൾ. 3, ഇസ്രായേൽ മക്കളുടെ നേതാവായി മരുഭൂമിയിൽ ചെലവഴിച്ച 40 വർഷങ്ങൾ. മിസ്രൈമിലെ സൂര്യക്ഷേത്രത്തിലെ മോശയുടെ പരിശീലനം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുന്നതിനായി ദൈവത്തെ അനുഗമിക്കുവാൻ അവനെ ഒരുക്കുന്നതായിരുന്നില്ല. അവന് വളരെ വലിയ വിദ്യകൾ അഭ്യസിക്കുവാൻ മിസ്രൈമിൽ അവസരം ലഭിച്ചു എന്ന് തിരുവചനം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ പരിശീലനമൊന്നും ആ വിദ്യാഭ്യാസമൊന്നും ആ കഴിവുകളൊന്നും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുന്നതിനായി, അതെ ദൈവഹിതപ്രകാരം അവരെ കൊണ്ടുവരുന്നതിനായി അവനെ ഒരുക്കുന്നതായിരുന്നില്ല. അവനെക്കൊണ്ട് തന്നെ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും വിടുവിക്കുവാൻ സാധ്യമല്ല എന്ന് മോശയെ പഠിപ്പിക്കുന്നതിനായി ദൈവം മോശയെ മരുഭൂമിയിൽ 40 വർഷം പരിശീലിപ്പിച്ചു. വളരെ രസകരമായിരിക്കുന്നല്ലേ. പലപ്പോഴും സ്വന്തം കഴിവുകൾ കൊണ്ടും സ്വന്തം മിടുക്കുകൾ കൊണ്ടും നാം നേടിയ വിദ്യകൾ കൊണ്ടും നമ്മുടെ സൂത്രങ്ങൾ കൊണ്ടും കൗശലങ്ങൾ കൊണ്ടും ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കും എന്നത്രേ നാം ചിന്തിക്കുന്നതല്ലേ. എന്നാൽ നാം അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെടുന്ന കാഴ്ചയല്ലേ പലപ്പോഴും കാണാറുള്ളത്. താൻ പരിശീലിപ്പിച്ച് ദൈവം മോശയ്ക്കൊരു ബിരുദവും നൽകി എന്ന് നാം കാണുന്നതാണ്. അതെ, ദൈവം പരിശീലിപ്പിക്കാത്തിടത്തോളം, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം പരിശീലിപ്പിക്കുന്നതിന് വിധേയപ്പെടാത്തിടത്തോളം കാലം ആർക്കും വാസ്തവത്തിൽ ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കില്ല. ഇത് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് നമുക്ക് ആവശ്യം ദൈവത്തിൽ നിന്നുള്ള പരിശീലനമാകുന്നു. ദൈവം നമ്മെ തൻ്റെ വഴികളിൽ നടത്തുന്നതിനായി, തൻ്റെ ഇഷ്ടം നമ്മെ മനസ്സിലാക്കി നമ്മെ നയിക്കുന്നതിനായി നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടതുണ്ട്. തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിനു വേണ്ടി മോശയെ തയ്യാർ ചെയ്തതിന് ശേഷം, അതായത് 40 വർഷങ്ങൾക്ക് ശേഷം ദൈവം മോശയെ മിസ്രൈമിലേക്ക് അയച്ചു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മോശ ഇസ്രായേലിലെ പ്രമാണികളെ കൂട്ടിവരുത്തിയിട്ട് ഫറവോന്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം തന്റെ ദേശം വിട്ടുപോകുന്നതിനെ ഫറവോൻ തടയും. അവന്റെ തടസ്സപ്പെടുത്തൽ ദൈവവും മിസ്രൈമിലെ ദൈവങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിന് വഴിയൊരുക്കും. ശ്രദ്ധിച്ചോ, ഫറവോൻ കൂടുതൽ കഠിനപ്പെടുമ്പോൾ വാസ്തവത്തിൽ ദൈവം ചെയ്യുന്നത്, വാസ്തവത്തിൽ ദൈവം അവനെ കഠിനപ്പെടുത്തുന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനുള്ള ദൈവവും മിസ്രൈമിലെ ദൈവങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുവാൻ പോവുകയാണ്. മിസ്രൈം വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. ജീവനുള്ള ദൈവത്തിന് അവിടെ യാതൊരു സ്ഥാനവും അവർ നൽകിയിരുന്നില്ല. അനേകം ദൈവങ്ങളും യജമാനന്മാരും അവിടെ, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളും ദശലക്ഷക്കണക്കിന് ദേവന്മാരും ഉണ്ടായിരുന്നു. വിഗ്രഹാരാധനയ്ക്ക് പിൻപിലുണ്ടായിരുന്നത് സാത്താനായിരുന്നു. മിസ്രൈമിലെ മതങ്ങൾക്ക് പിൻപിൽ ശക്തിയുണ്ടായിരുന്നു. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാകുന്നു. ഫറവോൻ ചോദിച്ചത്, ഞാൻ യഹോവയുടെ ആജ്ഞ അനുസരിച്ച് ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ തക്കവണ്ണം യഹോവ ആർ? ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുകയുമില്ല. 5:2 ഞാൻ വായിച്ച പുറപ്പാട് പുസ്തകം 5:2. തുടർന്ന് താൻ ആരാകുന്നു എന്ന് ഫറവോന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ഫറവോന് അത് മനസ്സിലായി. അവൻ ദൈവത്തെ ദൈവമെന്ന് അംഗീകരിച്ചു. പുറപ്പാട് പുസ്തകം 9:27 നാം കാണുന്നത്, അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ചു. അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ. യഹോവ ആർ എന്ന് ചോദിച്ച് അവനെ തള്ളിക്കളഞ്ഞ, അവനെ ചോദ്യം ചെയ്യുവാൻ ശ്രമിച്ച, അവനെ ധിക്കരിച്ച ഫറവോൻ ദൈവം വരച്ച വരയിൽ തന്നെ വരുന്നു. ഇത് ഓരോ മനുഷ്യനും പ്രത്യേകം ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. ദൈവത്തെ ധിക്കരിച്ചാൽ, ദൈവവചനത്തെ അവഗണിച്ചാൽ, ദൈവശബ്ദത്തെ അനുസരിക്കാതിരുന്നാൽ ദൈവം താങ്കളെ തൻ്റെ വഴിയിൽ കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. പക്ഷേ അത് വളരെയേറെ വേദന നൽകുന്ന ഒരു അനുഭവത്തിലൂടെ, പല അനുഭവങ്ങളിലൂടെ ആയിരിക്കും. അങ്ങനെ ഒരു ദുസ്ഥിതിയിലേക്ക് പോകുന്നതിന് മുൻപേ ദൈവവഴികളിൽ വരുന്നതാണ് എപ്പോഴും നല്ലത്. പുറപ്പാട് ദിവസം 10:16 നാം വായിക്കുന്നത്, ഫറവോൻ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇത് അനുതാപമൊന്നുമല്ല. എന്നാൽ അവന് കാര്യം മനസ്സിലായി. ഇവിടുത്തെ ഈ സംഭവ പരമ്പര പഠിക്കുമ്പോൾ ഏതൊരാൾക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഈ ബാധകളെല്ലാം ദൈവം അയച്ചത്? താങ്കളും ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകുമില്ലേ? അവ മിസ്രയീമിലെ ദൈവങ്ങൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ യുദ്ധമായിരുന്നു എന്നോർക്കണം. ഓരോ ബാധയും മിസ്രയീമിലെ ഏതെങ്കിലും ഒരു ദേവനെതിരെ ഉള്ളതായിരുന്നു. പുറപ്പാട് ദിവസവും 12:12 നാം കാണുന്നത്, പുറപ്പാട് 12:12, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്ത് കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. മിസ്രയീമിലെ ഏതൊരു ദേവനേക്കാളും താൻ വലിയവനാകുന്നു എന്നും തൻ്റെ ജനത്തെ വിടുവിപ്പാൻ തനിക്ക് ശക്തിയുണ്ടെന്നും തൻ്റെ സ്വന്തം ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു. മനസ്സിലായോ? മിസ്രയീമിലെ ഏതൊരു ദേവനേക്കാളും താൻ വലിയവനാകുന്നു എന്ന് തൻ്റെ ജനത്തെ പഠിപ്പിക്കണമായിരുന്നു. കാരണം തൻ്റെ ജനം വർഷങ്ങളായി അടിമത്തത്തിലാണ്. അവർ എന്നും കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നത് മിസ്രയീമിലെ ദേവന്മാരെക്കുറിച്ചും അവരുടെ ചെയ്തികളെക്കുറിച്ചും അവരെയുമാകുന്നു. എന്നാൽ അതിനേക്കാൾ ഉന്നതനാകുന്നു തങ്ങളുടെ പിതാക്കന്മാരെ വിളിച്ചിറക്കിയ യഹോവ എന്ന് ഈ ജനത്തെ കാണിച്ചു കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു. ആയതുകൊണ്ടാണ് ഈ ബാധയെല്ലാം മിസ്രയീമിൻ്റെ മേൽ വന്നത്. ദൈവം ഈ ജനത്തെ തന്നിൽ വിശ്വസിപ്പിക്കുവാൻ, താൻ ആരാകുന്നു എന്നവരെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ, അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ജീവനുള്ള ദൈവത്തിനെതിരായി ഉയരുന്ന ഏതൊരു ശക്തിയെയും ദൈവം താലടിയാക്കുമെന്ന് പുറപ്പാട് പുസ്തകത്തിലെ സംഭവ പരമ്പര വെളിപ്പെടുത്തുന്നു. എത്ര വലിയൊരു പാഠമാകുന്നു നമുക്കിന്നും ഇവിടെ നിന്നും പഠിക്കുവാനുള്ളത്. നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണ്. അവൻ നീതിയോടും ന്യായത്തോടും പ്രവർത്തിക്കുന്നു. ചൂഷണം ചെയ്യപ്പെടുന്നവരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും താൻ തൻ്റെതായ സമയത്ത് വിടുവിക്കും. മനുഷ്യൻ തൻ്റെ സ്വന്ത പരിശ്രമം കൊണ്ട് താൻ അതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ തത്രപ്പെടുമ്പോൾ ദൈവം പറയുന്നു, ഞാനിതൊക്കെ കാണുന്നു, എൻ്റെതായ സമയത്ത് ഞാൻ വേണ്ടത് ചെയ്യും. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നതാണ് എപ്പോഴും ഉചിതമായുള്ള കാര്യം. ഓർക്കണം, 400 വർഷം തന്നെ ഇരിക്കട്ടെ, അത്രയും വർഷങ്ങൾ ഈ ജനം എന്തുകൊണ്ട് വിടുവിക്കപ്പെട്ടില്ല? ദൈവം തൻ്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്ത ഇവരെ എന്തിനി കഷ്ടങ്ങളിലൂടെ അയച്ചു? ഒരുപക്ഷെ 100,000,000 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട് കാണും, 1,000,000 ആളുകൾ പീഡിപ്പിക്കപ്പെട്ട് കാണും. ഇതൊക്കെ ദൈവം വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവോ? അല്ല, ദൈവത്തിന് ദൈവത്തിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ അവൻ പ്രവർത്തിക്കൂ. കാരണം അത് എപ്പോഴും തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാകുന്നു. ഇത് ചരിത്രത്തിൽ വ്യക്തമാണ്. ദൈവം വാസ്തവമായും തൻ്റെ ജനത്തെ വിടുവിപ്പാൻ മതിയായവനാക്കുന്നു. അതുകൊണ്ട് താങ്കളിപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, താങ്കളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുവെങ്കിൽ, താങ്കളുടെ ഭാരത്തെ ദൈവസന്നിധിയിൽ പകരുക. ദൈവം താങ്കളെ വിടുവിക്കും. അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. എത്ര വലിയ പാഠങ്ങളാകുന്നു ഈ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. പുറപ്പാട് പുസ്തകത്തിലെ വിഷയവിഭജനം പ്രധാനമായും 5 ഭാഗങ്ങളാണ്. 5 ഭാഗങ്ങൾ. 1 ആരംഭിക്കുന്ന 1-ാമത്തെ ഭാഗം 11-ാം അധ്യായം വരെ നീണ്ടുപോകുന്നു. അവിടെ ഒരു വിടുവിക്കുന്നവനെക്കുറിച്ചാകുന്നു നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ ഒരു വിടിവിക്കുന്നവൻ എന്ന വിഷയം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ രക്തത്താലും ശക്തിയാലുമുള്ള വിടുതലിനെ കുറിച്ച് നാം വായിക്കുന്നു. 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സീനായി മലയിലേക്കുള്ള മുന്നേറ്റമാകുന്നു നാം കാണുന്നത്. 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ന്യായപ്രമാണം നൽകുന്നതിനെ കുറിച്ച് നാം കാണുന്നു. 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ സമാഗമന കൂടാര പണിയുടെ രൂപരേഖ നാം കാണുന്നു. അതെ, 5 ഭാഗങ്ങളായി ഈ പുസ്തകത്തെ വിഭജിക്കാവുന്നതാണ്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളും പിന്നെ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളും 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളും 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളും 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളും. അതെ, അതിമനോഹരമായ ഈ പുസ്തകം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം ഒറ്റയിരുപ്പിൽ വായിക്കുവാൻ ശ്രദ്ധിച്ചാട്ടെ. ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നവനാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കുമാറാത്തവനാണ്. കാലങ്ങൾ കഴിഞ്ഞു എന്ന് നാം ചിന്തിച്ചാൽ തന്നെ, സമയം പോകുന്നു എന്ന് നാം ചിന്തിച്ചാൽ തന്നെ, ദൈവം താൻ പദ്ധതി ഇട്ടതുപോലെ തന്നെ തൻ്റെ സമയത്ത് കാര്യങ്ങൾ തൻ്റെ മക്കൾക്കായി നിർവഹിക്കും. സ്വന്തം ശക്തിയാലും സ്വന്തം കഴിവുകളാലും നാം കാര്യങ്ങൾ നേരെയാക്കുവാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മോശയുടെ ജീവിതത്തിലൂടെ ആ പാഠം നമുക്ക് ആദ്യം പഠിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ദൈവം പീഡിപ്പിക്കപ്പെടുന്നവരെ വിടുവിക്കുന്നവനാകുന്നു. ചൂഷണം ചെയ്യുന്നവരെ ദൈവം തീർച്ചയായും ശിക്ഷിക്കുന്നതാകുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ നാം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അതിനായി താങ്കളുടെ ജീവിതത്തെ ഏൽപ്പിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അമൂല്യങ്ങളായ അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം വായിക്കുവാനും പഠിക്കുവാനും അത് ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഈ ആയുസ്സിൽ ലഭിക്കുന്ന സൗഭാഗ്യം എത്ര വലുതാണ്. കർത്താവേ, ഇന്നു മുതൽ ഞങ്ങൾ പഠിക്കുവാൻ ആരംഭിക്കുന്ന ഈ പുറപ്പാട് പുസ്തകം ശരിയാവണ്ണം ഗ്രഹിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇത് ശരിയായി വായിക്കുവാനും പഠിക്കുവാനും ഇതിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളെ ശ്രദ്ധയോടെ കേട്ട് അനുസരിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് വചനം കേട്ട ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ ആവശ്യങ്ങളുമായി തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ അവിടുത്തെ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണല്ലോ. അവിടുത്തെ കരം തൊട്ട് നിന്റെ മക്കൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആരെങ്കിലും തിരുസന്നിധിയിൽ ഇപ്പോൾ അടിയനോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവേ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം അവിടുന്നാകുന്നു എന്നുള്ള ഉറപ്പ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ ഓരോ കാര്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരണമേ. അവിടുത്തെ ഹിതം മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്കൊന്നാമതായി തന്നാട്ടെ. കർത്താവേ, തിരുവചനം പഠിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
കണ്ണുകളേ നാഥാനിൻ മഹത്വം കണ്ടു ഞാൻ നേടട്ടെ സായുജ്യം. നാഥാനിൻ മഹത്വം കാണാൻ തുറക്ക എൻ കണ്ണുകളേ നാഥാ നിൻ മഹത്വം കണ്ടു ഞാൻ നേടട്ടെ സായൂജ്യം. ശബ്ദം കേൾക്കുവാൻ തുറക്ക എൻ കാതുകളെ, നാഥാനിൻ ശബ്ദം കേൾക്കുവാൻ തുറക്ക എൻ കാതുകളെ, നാഥാനിൻ ശബ്ദം കേട്ടു ഞാൻ നേടട്ടെ സാഫല്യം. നാഥാനിൻ ശബ്ദം കേട്ടു ഞാൻ നേടട്ടെ സാഫല്യം. നാഥാ നിൻ മഹത്വം കാണാൻ തുറക്ക എൻ കണ്ണുകളെ, നാഥാ നിൻ മഹത്വം കണ്ടു ഞാൻ നേടട്ടെ.
ഈ പ്രഭാതത്തിൽ അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ അവസരം ലഭിച്ചുവല്ലോ. ഇന്നത്തെ ദിവസത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറാകുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. പ്രാർത്ഥനാ വിഷയങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ഈ പരിപാടികൾ കേൾക്കുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.